2024 ഏപ്രിൽ 15 തിങ്കൾ. ഇന്ന് 1199 മേടം 2. ഓൺലൈൻ വാർത്തകൾ വായിക്കുന്നത് ജി രവി. അടിയന്തര ഇടപെടൽ നടത്തി മലയാളികളെ തിരികെ എത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ചരക്ക് കപ്പലിലകപ്പെട്ട മലയാളികളെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കാലതാമസമില്ലാതെ മലയാളികളെ തിരികെ എത്തിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ ചരക്ക് കപ്പലിലുള്ള 17 ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയ്ക്കും മോചനത്തിനുമായി ഇറാൻ അധികൃതരെ ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്തുള്ള ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമൂസ് കടലിടുക്കിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ധമുള്ള MSC ഏരീസ് എന്ന ചരക്ക് കപ്പൽ ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് ഇറാൻ സമുദ്രപരിധിയിലേക്ക് കൊണ്ടുപോയത്. ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിൻ്റെ സോഡിയാക്ക് ഗ്രൂപ്പിൻ്റെ ഭാഗമായ സോഡിയാക്ക് മാരിടൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇത്. ഇറ്റാലിയൻ സിസ് കമ്പനിയായ MSCയാണ് കപ്പലിൻ്റെ നടത്തിപ്പ്. ചൂട് തുടരും. 11 ജില്ലകളിൽ ഏപ്രിൽ 17 വരെ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്നു മുതൽ 17 വരെ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും കൊല്ലം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും അതായത് സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ 2024 ഏപ്രിൽ 14 മുതൽ 17 വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. റഹീമിനായുള്ള ദയാധനം നാളെ ഇന്ത്യൻ എംബസിക്ക് കൈമാറും. മോചനത്തിന് 2 മാസം കാത്തിരിക്കേണ്ടി വരും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന MP അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി പ്രവാസി സമൂഹവും നാട്ടുകാരും വിവിധ സംഘടനകളും സ്വരുക്കൂട്ടിയ ദയാധനമായ 34 കോടി രൂപ നാളെ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറുമെന്ന് റഹീമിൻ്റെ ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തുക കൈമാറിയാലും റഹീമിൻ്റെ മോചനത്തിനായി 2 മാസത്തോളം കാത്തിരിക്കേണ്ടി വരും. റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമ്മതപത്രം മരിച്ച കുട്ടിയുടെ കുടുംബം കോടതിക്ക് കൈമാറിയാൽ ഇന്ത്യൻ എംബസിയെ തുക അക്കൗണ്ടിലേക്ക് നൽകും. സമ്മതപത്രം സ്വീകരിച്ച് കോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാൽ ആ വിധി ജയിൽ അധികൃതർക്ക് കൈമാറും. ഇതിനുശേഷമായിരിക്കും റഹീമിൻ്റെ മോചനമെന്ന് കേസിലെ നിയമോപദേഷ്ടാക്കളിലൊരാളായ മുഹമ്മദ് നജാത്തി പറഞ്ഞു. അറബി ഭാഷ കൃത്യമായി അറിയാത്തതും സൗദിയിലെ നിയമരീതികളെക്കുറിച്ച് അറിയാത്തതുമാണ് അബ്ദുൾ റഹീമിൻ്റെ ശിക്ഷയിലേക്ക് നയിച്ചതെന്ന് മുഹമ്മദ് നജാത്തി പറഞ്ഞു. ഭാഷ അറിയാത്ത റഹീം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ചോദ്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നുവെന്ന് മൊഴി പകർപ്പുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ വൈകിട്ട് റഹീം മാതാവ് ഫാത്തിമയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം. സൗദിയ കുവൈറ്റ് എയർലൈൻസുകൾ വിവിധ വിമാന സർവീസുകൾ റദ്ദാക്കി. ഇറാൻ ഇസ്രായേൽ സംഘർഷം കാരണം സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസ് അടുത്ത അറിയിപ്പ് വരെ നിർത്തിവെച്ചിരിക്കുന്നതായി സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ അറിയിച്ചു. സവിശേഷ സാഹചര്യം പരിഗണിച്ച് സൗദിയ അൽ ഖുറായത്തിലേക്കുള്ള വിമാനം റിയാദിലേക്ക് തിരിച്ചു വിളിച്ചിരുന്നു. ജോർദാൻ വ്യോമാതിർത്തി അനിശ്ചിത സമയത്തേക്ക് പൂർണ്ണമായി അടച്ചു. ഇതോടെ ജോർദാനിലെ അൽ ഖുറായത്തിലേക്കുള്ള കുവൈത്ത് എയർലൈൻസ് വിമാനം റദ്ദാക്കി. ഇറാഖ്, ഇറാൻ, ജോർദാൻ, ലെബനൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും കുവൈത്ത് എയർലൈൻസ് നിർത്തിവെച്ചു. ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ചതിനെ തുടർന്നാണ് മേഖലയിൽ പ്രതിസന്ധി രൂപപ്പെട്ടത്. ഇസ്രായേൽ 90% ഡ്രോണുകളും മിസൈലുകളും തടഞ്ഞതായി അവകാശപ്പെടുന്നു. സൗദി അറേബ്യ, ഖത്തർ, UAE ഉൾപ്പെടെ GCC രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഇറാൻ വ്യോമപാതയുടെ തെക്കൻ ഭാഗത്തുകൂടിയാണ് സഞ്ചരിക്കുന്നത്. ഭീഷണിയില്ലാത്ത പ്രദേശമാണിത് എന്നതിനാൽ ഇതുവഴിയുള്ള സർവീസ് തുടരും. GCC യാത്രക്കാർക്ക് ആശങ്ക വേണ്ട എന്നാണ് ഇതുവരെയുള്ള വിവരം. ആനയുടെ 50 മീറ്റർ ചുറ്റളവിൽ ആളുകൾ പാടില്ലെന്ന നിർദ്ദേശം പിൻവലിച്ച് വനം വകുപ്പ്. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറത്തിറക്കിയ സർക്കുലർ വനംവകുപ്പ് തന്നെ തിരുത്തി. പൂരത്തിന് എഴുന്നള്ളിക്കുമ്പോൾ ആനയുടെ 50 മീറ്റർ പരിധിയിൽ ആളുകൾ നിൽക്കാൻ പാടില്ല. 50 മീറ്റർ ചുറ്റളവിൽ തീവെട്ടി, പടക്കം പൊട്ടിക്കൽ, താളമേളം എന്നിവ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ഉത്തരവ്. ആനകൾക്ക് അസ്വസ്ഥതയുണ്ടാകാത്ത തരത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചു. മാറ്റങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കും. വിവിധ ദേവസ്വം ബോർഡുകൾ ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവ് തിരുത്താൻ നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ആനയെ എഴുന്നള്ളിക്കുന്ന സ്ഥലത്ത് മേളമോ പഞ്ചവാദ്യമോ നടത്താനാവില്ലെന്ന് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാട്ടി. പൂരത്തിൻ്റെ മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം എന്നിവയെല്ലാം മുടങ്ങുന്നതിനും ഇടയാക്കും. ഉത്തരവിലെ അപ്രായോഗിക നിർദ്ദേശങ്ങൾ തിരുത്തി പൂരത്തിന് ആനയെ സുരക്ഷിതമായി എഴുന്നള്ളിക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് വനം വകുപ്പിൻ്റെ തീരുമാനം. ഉത്സവങ്ങളിൽ പൊതുജനങ്ങൾക്കും ആനകൾക്കും അപകടമുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത വിവിധ കേസുകളിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയതും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതും. തലമുറ മാറ്റമില്ലാത്ത ലോകസഭ, യുവരാജ്യം ഭരിക്കുന്നത് പഴമക്കാർ, കണക്കുകൾ അത്ര ചെറുപ്പമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ യുവജന പ്രാതിനിധ്യം പോരെന്നാണ് ആക്ഷേപം. ഇതിനോടൊപ്പം നിലവിലെ ലോക്സഭയിൽ യുവാക്കൾ എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം 13.5%. അതായത് 543 MPമാരിൽ 100 പേർ പോലും യുവാക്കളില്ല. 1.5% MPമാർ മാത്രമാണ് 25-നും 30-നും ഇടയിലുള്ളത്. 25-40 വയസ്സിനിടയിൽ പ്രായമുള്ള MPമാരാകട്ടെ വെറും 12%. പരമാവധി MPമാർ, അതായത് 16%, 51-നും 55-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ചുരുക്കത്തിൽ സിറ്റിംഗ് സീറ്റുകൾ അടക്കി പിടിച്ചു വെച്ചും പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കാതെയും മുതിർന്ന MPമാരുടെ എണ്ണം രാജ്യത്ത് കൂടുകയാണ്. പാർലമെൻറ്റിൽ യുവാക്കളുടെ പ്രാതിനിധ്യം കുറയുന്നുവെന്ന് മാത്രമല്ല, കഴിഞ്ഞ 20 വർഷത്തിനിടെ MPമാരുടെ ശരാശരി പ്രായവും ഉയർന്നിട്ടുണ്ട്. 1999-ൽ 13-ാം ലോക്സഭയിൽ MPമാരുടെ ശരാശരി പ്രായം 52 വയസ്സായിരുന്നു. 2004-ലും ഇത് ഏറെക്കുറെ സമാനമായിരുന്നു. 2009-ൽ ലോക്സഭാംഗങ്ങളുടെ ശരാശരി പ്രായം 54 വർദ്ധിച്ചു. 2014-ൽ അത് 59-ലെത്തി. 2019-ൽ ഈ സംഖ്യ 55. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക പാർട്ടികളും വളരെ കുറച്ച് യുവാക്കളെ മാത്രമാണ് മത്സരിപ്പിച്ചത്. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ BJPക്ക് 40 വയസ്സിനു താഴെയുള്ള സ്ഥാനാർത്ഥികൾ 8% മാത്രമായിരുന്നു. സ്ഥാനാർത്ഥികളുടെ ശരാശരി പ്രായമാകട്ടെ 55 വയസ്സും. 13-ാം ലോക്സഭ മുതൽ, അതായത് 1999 മുതൽ 2004 വരെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് MPമാരുടെ ശരാശരി പ്രായം എപ്പോഴും BJPയേക്കാൾ കൂടുതലാണ്. 1999-ൽ BJP MPമാരുടെ ശരാശരി പ്രായം 49.7 ആയിരുന്നപ്പോൾ കോൺഗ്രസ് MPമാരുടെ പ്രായം 54.8 വയസ്സായിരുന്നു. 2004-ൽ കോൺഗ്രസ് MPമാരുടെ ശരാശരി പ്രായം 56 ഉയർന്നപ്പോൾ BJPയുടേത് 51. കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ മാതൃകയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 25-ൽ നിന്നും 18 ആക്കി മാറ്റണമെന്ന് പാർലമെൻ്ററി സമിതി 7 മാസം മുൻപ് ശുപാർശ ചെയ്തിരുന്നെങ്കിലും പിന്നീട് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. രാജ്യസഭാ MPമാരുടെ ശരാശരി പ്രായം 63. വിരമിക്കും മുൻപുള്ള വിശ്രമ കേന്ദ്രമാണ് രാജ്യസഭയെന്നാണ് പണ്ടുമുതലേയുള്ള പരിഹാസം. ശുഭദിനം. നന്ദി.